ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ஏதே ருபாயிர் எததேயஸ்த வித்வான் தசேஷ ஆத்மா விசதே பிரம்மத்வாமா. ஆத்ம பிரார்த்தனா சகாபூதானி ஏதானிக சாதனானி மேல அப்பிரமாத தபாம்சி லிங்கயுக்தானி சந்நியாச சைதானி. சந்நியாச சைதமாய இதெல்லாம் ஆத்ம அனுசந்தானத்தின் சகாயிக்கின்றதானோ நம்ம பிரஞ்ச தஸ்மாத் அந்யத்யாகேன ஆத்மலாப பிரார்த்தனம் ஏவ ஆத்மலாப சாதனம். ஆத்மலாபத்தின் சாதனம் ஆத்மலாப பிரார்த்தனையாணும் பண்ணு. ஆத்மலாப பிரார்த்தனைக்கு அது ஆத்மானுசந்தானம் தான். அதில் சகாயபூதானி ஏதானிச்ச சாதனானி முன்பு சத்யாதி சாதனங்களை குறித்து பண்ணு. சத்ய பிரம்மச்சரியம் தொடங்க காரியங்கள் அதுபோலே உள்ள சாதனங்களை குறித்து வீண்டும் பறையுது. பல அப்பிரமாத தபாம்சி பலம் அப்பிரமாதம் தபஸ் லிங்கயுக்தானி சந்நியாச சைதானி சந்நியாசம் கூடி வேணும். இப்போ சந்நியாசத்தோடப்பும் இதெல்லாம் உண்டாயிருக்கணும். யஸ்மாதயமாத்மா பலஹீனேன பலப்பிரஹீனேன ஆத்மநிஷ்டா ஜனித வீரியஹீனேன நந்தபியோ. யஸ்மாதயமாத்மா பலஹீனேன லப்யோ பலஹீனேன பலப்பிரஹீனேன ஆத்மலப்யமல்ல. இப்போ எந்தாலும் பலம் இவ்வளோ பரையணும். ஆத்மநிஷ்டா ஜனித வீரியம் ஆத்மநிஷ்டையில் நின்றும் உண்டாகும் வீரியமான பலம் என் பறையும். அது வியாக்கியானிச்சு மித்ய அஜ்ஞான அபிபாவ்யத அனபிபாவ்யத லட்சணம் அதிசயம். அங்கே ஒரு விசேஷத உண்டாகுகையാണ്. மித்ய அஜ்ஞானத்தின் கீழ்ப்படாதிருக்க கீழ்பட்டு போகாதிருக்கும். அது நல்லவண்ணம் நல்ல நிஷ்ட ஆத்மநிஷ்ட சிரவண மனனங்களிலூட போத்தியமும் ஆத்ம தத்துவத்தை தரிச்சு அத தரிச்சிருக்கிறதுகொண்டு ஈ மாயா காரியங்களுக்கு பிரமங்களுக்கு வழிபட்டு போகுதுங்க. அதனை விஸ்மரிச்சிட்டு அங்கே மித்யாஜானம் அது கீழ்ப்படுத்தாதிருக்கும். அங்கே சித்தத்தினும் மனசினும் உண்டாகுன ஒரு அதிசயம் விசேஷதையான ஒரு பிரத்யேகத அதான அதான பலம் அல்லது வீரியம் என்ன பறையுது. ஆத்மநிஷ்டையிலூட அவர் நிச்சயம் மனசிலில்லங்கில் தொடரா சிரவணம் மனனம் தொடங்கிய சாதனங்கள் ஒரு தொடரா கழியத்தில். எந்தோண்டு மனஸ் துர்பலமாக கழிஞ்சால் மனஸ் மற்ற பிரலோபனங்களுக்கு வழிபட்டு அதான மனசின் துர்பலதையுடைய அடையாளம். எல்லா மனசினும் காணும் எந்தெங்கிலும் துர்பலத அதெந்தாலும் உண்டாயி. மனசுன்னு പറയുന്നത് அதோடு சேர்ந்தான். പക്ഷേ ഒരുവന്റെ ആത്മനിഷ്ഠയ്ക്ക് തടസ്സമായി വരുന്ന ദുർബലത അത് മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ അത് അസാധ്യമായി വരും. ആത്മനിഷ്ഠ എന്ന് പറയുമ്പോൾ ശ്രവണ മനനാദിയിലുള്ള നിഷ്ഠയാണ്. ആ ശ്രവണ മനനങ്ങളിലുള്ള നിഷ്ഠ കൊണ്ട് മനസ്സിനും ആ നിഷ്ഠ പറഞ്ഞു. മനസ്സും സംശയങ്ങൾക്കും വിപര്യങ്ങൾക്കും ഒന്നും അടിമപ്പെടാതെ മനസ്സ് നിരന്തരം തത്വത്തെ അനുസന്ധാനം ചെയ്യും, അതാണ് നിഷ്ഠ. പക്ഷെ അതിൽ ശ്രവണമന്നാദികൾക്കെല്ലാം കുറവ് സംഭവിച്ച അതിൽ അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ക്രമേണ ആ നിഷ്ഠയ്ക്കും തകരാറ്, ആ നിഷ്ഠയിൽ കഴിയാൻ പറ്റാതെ വരും. ആ നിഷ്ഠ അത് അത്യാവശ്യമാണ് ഒരാൾക്ക് മുന്നോട്ട് പോകുന്നത്, അതാണ് അതിൻ്റെ പ്രയോജനം. ഒരാൾക്ക് ആധ്യാത്മികമായ ജിജ്ഞാസയുണ്ടായി, ഇതാണ് ആധ്യാത്മികതയെന്ന് മനസ്സിലായി, പരമമായ ആധ്യാത്മികത ഇതാണ്. ഒരുവന്റെ ജീവിതത്തിൽ ആധ്യാത്മികത എന്ന് പറയുന്നത് ഇതെല്ലാം മറ്റൊന്നും ആകാൻ മുഖ്യമായിട്ടുള്ളത് വഴിയില്ല. ശ്രവണമന്നങ്ങളുള്ള നിഷ്ഠ അത്, അതിൽ നിന്നുണ്ടാകുന്ന തത്വബോധത്തിലുള്ള നിഷ്ഠ സ്ഥിതി, അതുതന്നെയാണ് ഒരാളുടെ ആധ്യാത്മികത എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള വ്യതിചലനം അത് സംഭവിക്കാതിരിക്കും. അത് സംഭവിക്കുന്നത് ദുർബലത കൊണ്ടാണ്. അതിൽ നിന്നും വേറിട്ട് മറ്റെന്തിലെങ്കിലും ആഗ്രഹം വരിക, ലൗകികമായ മറ്റു വിഷയങ്ങളിൽ താല്പര്യം വരിക, ആ താല്പര്യം വരുമ്പോൾ ശ്രദ്ധ അങ്ങോട്ട് പോകുക, അത് ബലഹീനതയാണ്. അതിന് പ്രേരമായതെന്താണ്? അന്യ വ്യവഹാരങ്ങളുള്ള സത്യത്വബോധം. വ്യവഹാരം സത്യമാണ് എന്നുള്ള ബോധം കൊണ്ടാണ് ഒരാൾ അതിൽ നിൽക്കുന്നത്. ആ സത്യബോധം ഇല്ലാതാകുന്നു ആത്മനിഷ്ഠയിലൂടെ. സ്വസ്വരൂപമാണ് സത്യം, ഈ വ്യവഹാരമല്ല സത്യം എന്നുള്ള ദൃഢതയുണ്ടാകുന്നു. ഇത് സത്യമാണെന്നുള്ള ആ ഭ്രമം, ഭ്രാന്തി അതവിടെ കുറയുന്നു. ഇതല്ല സത്യം, സ്വസ്വരൂപമാണ് സത്യം എന്നുള്ള ബോധമുണ്ടാകും. കാരണം അതിനെ അഭിഭവം ചെയ്യുക, കീഴ്പ്പെടുത്തുക എന്ന് പറയും. വിദ്യാജ്ഞാനത്തിന് ആ ദൃഢതയെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. വിദ്യാജ്ഞാനം എന്താണ്? ഇത് സത്യമാണ്, വ്യവഹാര സത്യമാണ്, അപ്പോൾ അതിൽ പ്രവർത്തിക്കണം. ആ പ്രവർത്തനത്തിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകണം. അങ്ങനെ വ്യവഹാരത്തെക്കുറിച്ചും അതിൻ്റെ ഭാവിയെക്കുറിച്ചും എല്ലാം വാസ്തവമായി ചിന്തിക്കുന്നത് അത് സത്യമാണെന്ന് തോന്നുന്നുകൊണ്ടാണ്. അതാണ് മിഥ്യാജ്ഞാനം. അതിനെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ പരോക്ഷമായ ബുദ്ധി ദൃഢമാകും. അതാണ് പരോക്ഷമായ ജ്ഞാനത്തിൻ്റെ മറ്റും പ്രയോജനം. പരവുമായ സാക്ഷാത്കാരത്തിൽ പിന്നെ അവിടെ നമുക്ക് പതനമോ ഉയർച്ചയോ രണ്ടാമതൊന്നുമില്ല, അത് നിരതിശയമാണ്. പക്ഷേ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, ഈ പരോക്ഷമായ മാർഗത്തിൽ, മാർഗമെല്ലാം പരോക്ഷമാണ്, അപരോക്ഷം മാർഗമല്ല. ഈ പരോക്ഷമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിനെപ്പോഴും ദൗർബല്യം വരാം. ആ ദുർബലത കൊണ്ട് പതനം സംഭവിക്കാം, നിഷ്ഠയ്ക്ക് വ്യതിയാനം സംഭവിക്കാം. പരോക്ഷമാണ് ആത്മനിഷ്ഠ ഇവിടെ പറയുന്നത്. അപ്പൊ അത് തുടരുകയാണെങ്കിൽ അതിൽ നിന്ന് ബലം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനെന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ ദുർബലത വരും. അതുകൊണ്ട് ബലപ്രഹീനേന ആത്മനിഷ്ഠ ജനിത വീര്യഹീനേന, ആത്മനിഷ്ഠാജനിതമായ വീര്യമാണ്. അത് ആത്മനിഷ്ഠാജനിത വീര്യം എന്തുകൊണ്ട് പറയുന്നു? സാധാരണ പറയുന്ന വീര്യം, ബലം, പൗരുഷം, ലൗകികമായ കാര്യങ്ങളുള്ള, അതുകൊണ്ട് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അല്ല, ലൗകികമായ ബലവും വീര്യമൊക്കെ അത് ഘടം എന്ന് പറയും. എന്നുവെച്ചാൽ കേവലം മനസ്സിൻ്റെ പൗരുഷത അതിനെ ആശ്രയിച്ചുള്ളതാണ്. അതിവിടെ ഉപകരിക്കത്തില്ല, അത് രാജസമാണ്. ആധ്യാത്മിക മാർഗത്തിൽ വന്ന് ഓരോരോ കാര്യങ്ങളിൽ ഓരോ അനുഷ്ഠാനങ്ങളിൽ ഒക്കെ വാശി കാണിക്കുന്നവർക്കാണ് ചില കാര്യങ്ങളിൽ അനാവശ്യമായ വാശി കാണിക്കും. ചിലർ ജപിക്കാൻ തുടങ്ങിയാൽ നിർത്തത്തില്ല. ആദ്യം രണ്ട് മൂന്ന് ദിവസം രാവും പകലും അതായിരിക്കും. ഇതാണ് അഠം എന്ന് പറയുന്നത്, രാജസമായ ബലം. ഈ രാജസമായ ബലം സഹായിക്കത്തില്ല. എന്തുകൊണ്ട്? മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിന് നേരെ വിപരീതമായി കാണിക്കും, പിന്നെ സ്ഥിര ഉറക്കം വരും. അപ്പോൾ ഇത് രാജസമായ ബലം കൊണ്ടുള്ളതാണ്, അത് സഹായിക്കത്തില്ല. ആരംഭശൂരന്മാരെന്നു ആദ്യം വലിയ ആവേശം കാണിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ആളിനെ കാണാനില്ല. അത് രാജസമായ ബലം. ഇവിടെ അതന്നെ പറയുന്നത്, ഇവിടെ ആത്മനിഷ്ഠ ജനിതവി, അത് സാത്വികമായ ബലമാണ്. അത് ആവേശമല്ല, സ്ഥിരതയാണ്. മറ്റത് ആവേശമാണ്. അത് നശിച്ചു, രാജസമായതുകൊണ്ട് അതിന് സ്ഥായിത്വമുണ്ട്. തുടക്കത്തിൽ വളരെ ഗംഭീരമായി, അതുപോലെ തന്നെ അത് അവസാനിക്കുകയും ചെയ്യും. ഇതങ്ങനെയല്ല, സാത്വികമായ സ്ഥിരമായിരിക്കും. സ്ഥിരമായ നിഷ്ഠ അത് നിലനിർത്തണം. അപ്പോൾ അതിനെ നശിപ്പിക്കുന്ന ദൗർബല്യങ്ങളെല്ലാം അതിജീവിക്കണം. അങ്ങനെയുള്ള നിഷ്ഠാജനിത വീര്യേന ആണിത് ലഭ്യമായിരിക്കുന്നത്. നാഭി ലൗകിക പുത്ര പശുവാദി വിഷയ സംഘനിമിത്ത പ്രമാദം കൊണ്ട് ദൗർബല്യം പോലെ മറ്റൊന്നാണ് പ്രമാദം എന്ന് പറയുന്നത്. ദൗർബല്യം നമ്മുടെ ചിത്തത്തിൽ അങ്ങനെ സ്ഥായിയായിരിക്കുകയാണ്. ഓരോ അവസരങ്ങളിലും അത് പ്രകടമാക്കും. ആ ദുർബലത കൊണ്ടുവരും, മുന്നോട്ടുള്ള പോക്കിൽ നിന്ന് പിന്തിരിപ്പിക്കും. പ്രമാദം അതുപോലെ ബുദ്ധിയുടെ ദോഷമാണ്. അത് അവിവേകത്തിൽ നിന്ന്, അവിവേകത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ് പ്രമാദം. ലൗകികമായ കാര്യങ്ങളിലുള്ള സത്യബോധം അത് തന്നെയാണ് പ്രമാദത്തിനും കാരണമായിരിക്കുന്നത്. പുത്ര പശുവാദി വിഷയ സംഘനിമിത്ത പ്രമാദ, ആ ഒരു ജീവനെ ബന്ധിക്കുന്നത് അത് ഒന്ന് പുത്രൻ, ലൗകികമായ ബന്ധങ്ങൾ, പശു സമ്പത്ത്, കീർത്തി തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാം ഈ ജീവനെ ബന്ധിച്ചിരിക്കുകയാണ്. വിഷയസംഗന്ധം ഇത് പ്രമാദത്തിൻ്റെ ഭാഗമാണ്. ഒരു അവിവേകം കൊണ്ട് അവിടെയാണ് ഇവിടെ തപസ്. പൊതുവായി പറയുമ്പോൾ തപസ് ഈ പ്രമാദത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവിടെ പറയുന്ന തപസ്സുവാപ്പി അലിംഗാത് ലിംഗരഹിതാ, ലിംഗം സന്യാസം, സന്യാസരഹിതമായ തപസ്. ഇതൊരു പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. ഇതിന് അപ്പുറമുള്ള കാര്യം ഇനി പറയുന്നുണ്ട്. സാമാന്യ ഒരു നിയമം വരുമ്പം തപസ് സന്യാസത്തോട് കൂടിയേ ശരിയാവും. സന്യാസത്ത് കൂടിയേ ശരിയാവും എന്ന് പറഞ്ഞാൽ ബന്ധനങ്ങൾ കൂടുതൽ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച്, മഹാത്മാക്കളെ സംബന്ധിച്ചല്ല പറയുന്നത്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധനങ്ങൾ കൂടുതലിരുന്നാൽ അവനതിൽ കുടുങ്ങിപ്പോകും. ആ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രനായിരുന്ന തപസ് ചെയ്യുക, അതുപോലെ സന്യാസം കൂടാതെയുള്ള തപസ് എന്ന് വെച്ചാൽ വീട്ടിലിരുന്നുള്ള തപസ്, ബന്ധനങ്ങളിൽ ഇരുന്നുകൊണ്ടുള്ള തപസ്. അവിടെ ഇരുന്ന് ജപവും ധ്യാനവും വ്രതങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നു. പ്രയാസമാണ് പറയുന്നത്. കാരണം ആ പ്രമാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. എപ്പോഴും ഈ അഹന്ത മമത ഇത് ആ ബന്ധനങ്ങളെ നിലനിർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഗൃഹം വിട്ട് വനം ആയത്, നാശനം എന്നായത്. കാരണം ആ ബന്ധനങ്ങളെ വിട്ടേ ശരിയോ. അപ്പോൾ തന്റെ ബന്ധനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, നിരന്തരം ബന്ധിപ്പിക്കുന്നു. അവ നിരന്തരം പ്രമാദത്തെ നിലനിർത്തും. എന്റേത് എന്റേത് എന്നുള്ള ചിന്തയെ കൊണ്ട് നിർത്തും. ആ വിഷയങ്ങളിൽ ബന്ധിപ്പിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം ശരിയായ ആത്മനിഷ്ഠ അസാധ്യമായിത്തീരും. കാരണം ശരീരം, ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ബന്ധനങ്ങൾ, ബന്ധം, ഇതിനെക്കുറിച്ച് മനസ്സിൽ സദാ ചിന്തയിരിക്കുമ്പോൾ ശരീരത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ആത്മനിഷ്ഠ എങ്ങനെ സാധ്യമാകും? അതുകൊണ്ട് ബന്ധങ്ങളെല്ലാം ബന്ധനം തന്നെ അത് ഉപേക്ഷിക്കും. സന്യാസം ഉപേക്ഷിച്ചിട്ട് കാട്ടിപ്പോയിരിക്കും. ബാഹ്യമായി തന്നെ ബന്ധനങ്ങൾ ബന്ധിപ്പിക്കുന്നില്ല. അതിനുള്ള മമത അത് ബലമായി ഛേദിച്ചു കളയും. ഗ്രഹത്തിന് വീട്ടിനുള്ളിലിരുന്നുകൊണ്ട് എന്റേതല്ല, എനിക്കിതുമായി ബന്ധമില്ല എന്ന് ചിന്തിച്ചാലും ഫലത്തിൽ അത് തുടരും. അതിനെ തപസ്സങ്ങനെ സാധ്യമാകും. തപസ്സെന്ന് പറയുമ്പോൾ മറ്റുള്ള ഏത് അനുഷ്ഠാനത്തിലായാലും ഒരു നിഷ്ഠ വേണം, അതിന് സ്ഥിരത വേണം, സ്ഥായിത്വം വേണം, വ്യതിചലനം സംഭവിക്കാൻ പാടില്ല. അത് തുടർന്ന് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, അതാണ് നിഷ്ഠ. അതിന് തടസ്സം വന്നുകൊണ്ടിരിക്കും ഈ ബന്ധനം കൊണ്ടുവരുന്ന പ്രമാദം. അതുകൊണ്ട് പറയുന്നു ആ പ്രമാദം പാടില്ല. അപ്രമാദ, അതിന് സന്യാസം കൂടിയേ പറ്റും. സന്യാസം കൊണ്ട് അത് സാധിക്കും. എന്നാല് പ്രയോജനമാണ് സന്യാസം കൊണ്ട്. വീണ്ടും പുതിയ മമതയിലേക്കാണ് പോകുന്നതെങ്കിലോ സാധാരണ അങ്ങനെയാ സംഭവിക്കുക. സന്യാസിയാകുന്നതുവരെ വീട്ടിനോടായിരുന്നു മമത. ആ മമത ഉപേക്ഷിച്ച് സന്യാസിയായപ്പോൾ പിന്നെ ആശ്രമത്തിനോടായി മമത. അതും കല്ലും മണ്ണും കോൺക്രീറ്റും ഒക്കെ തന്നെയാണ്. അവിടെ മമത വന്നിട്ടും കാര്യമൊന്നും. എവിടെയായാലും മമതയാണ് പോകേണ്ടത്. അത് വീട്ടിലായാലും ശരി, വനത്തിലായാലും ശരി. അത് വരാൻ പാടില്ല. അതൊക്കെ പ്രമാദം, അത് സംഭവിക്കുന്നത്. മമത വരും. പറയുന്നു അപ്രമാദം ഒഴിവാക്കി അതുകൊണ്ട് സന്യാസം. ആ സന്യാസത്തിലെ തപസ് സാമാന്യമായി പറയുന്നു. ഇവിടെ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്, തപസ്സെന്ന് പറയുമ്പോൾ വ്രതങ്ങൾ മാത്രമാണ്. തത്വജ്ഞാനവും തപസ് തന്നെ. തപോത്ര ജ്ഞാനം ലിംഗസന്യാസ സന്യാസരഹിത ജ്ഞാനം ലഭ്യതയെ തീർത്ഥം. അപ്പം ആ സന്യാസം തന്നെ എങ്ങനെയുള്ളത്? സന്യാസം എന്ന് പറയുമ്പോൾ വീട് ഉപേക്ഷിച്ച് വനത്തിൽ തന്നെ പോകണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെയാണെങ്കിൽ അങ്ങനെ വീട് ഉപേക്ഷിക്കാത്ത ജനകനും മറ്റും അവർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം വീട് ഉപേക്ഷിച്ചുള്ള സന്യാസ, സന്യാസത്തിലുള്ള തപസ്, ബ്രഹ്മചര്യം പോലെയുള്ള തപസ്, അതങ്ങനെ സ്വീകരിക്കാം. അല്ല, തപസ്സിനിവിടെ പരമമായ ജ്ഞാനമായിട്ട് വരും. ജ്ഞാനം തന്നെ തപസ്. ജ്ഞാനമയം തപ. ജ്ഞാനമാണ് തപസ്സെന്ന് നൽകണമെങ്കിൽ അപ്പോൾ സന്യാസമോ? സന്യാസം സർവത്യാഗാത്മക. അതെന്താണ്? സ്വത്വ അഭിമാനം, ആ മമതയില്ലാതിരിക്കുക, മമതാരഹിതമായ സന്യാസം. അതങ്ങനെ തത്വജ്ഞാനം കൊണ്ട് മാത്രം പ്രാപ്തമാകുന്ന സന്യാസം. ആ നിഷ്ഠയിൽ അയാൾ മുക്തനായിരിക്കുന്നു, അങ്ങനെയും ഇത് വ്യാഖ്യാനിക്കാം. സന്യാസിയാണോ ഗൃഹസ്ഥനാണോ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. അയാൾ ആത്മനിഷ്ഠനായിരിക്കുന്നു, സ്വത്വ അഭിമാനം നശിച്ചിരിക്കുന്നു, എന്റേതെന്നുള്ള അഭിമാനം നശിച്ചിരിക്കുന്നു. അയാൾ മുക്തനായി, ആന്തരികമായി മുക്തനായി. ആന്തരികമായി മുക്തനായാൽ ബാഹ്യമായി മുക്തനായി, പിന്നെ അയാളെ ബന്ധിക്കാനൊന്നുമില്ല. അപ്പോൾ ആ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ആ തത്വജ്ഞാനം കൊണ്ടുവരുന്ന അഭിമാനത്യാഗം. അവിടെ ആത്മനിഷ്ഠയിൽ അവർ ബ്രഹ്മധാമത്തെ പ്രവേശിച്ചിരിക്കുന്നു, മുക്തരായിരിക്കുന്നു. അങ്ങനെയും വ്യാഖ്യാനിക്കാം, അങ്ങനെ ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അല്ല, ഒരു സാധാരണ അത് അപൂർവം സംഭവിക്കുന്നതാണ്. ആന്തരികമായ ബോധം കൊണ്ട് അയാൾ മുക്തനായിത്തീരുന്നു. ബാഹ്യമായ സാധനങ്ങളൊന്നും വിശേഷിച്ച് അനുഷ്ഠിക്കാതെ, സന്യാസം പോലെയുള്ള കാര്യങ്ങളൊന്നും, അത്യന്തമായ പരിപക്വതയിൽ ഒരാൾക്ക് തത്വബോധം ഉണ്ടാകുന്നു. ആ തത്വബോധം തന്നെ അയാളുടെ ആത്മനിഷ്ഠ. ആ തത്വബോധത്തിൽ അയാൾ മുക്തനായിത്തീരുന്നു. അവിടെ ബാക്കിയുള്ള ബലം, അപ്രമാദം, തപസ്സുകൾ അതെല്ലാം അയാളുടെ മുന്നിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. ആ രീതിയിലും എടുക്കാം. സാധാരണ രീതി പറയുകയാണെങ്കിൽ ഇതെല്ലാം സംഭവിച്ചിരിക്കണം ഒരു ജീവനിൽ. ബലവും അപ്രമാദവും തപസ്സും അതെല്ലാം വരണം, അതെല്ലാം സംഭവിച്ചിരിക്കണം. അത് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി സന്യാസം പോലെയുള്ളത് സംഭവിക്കുന്നു. അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ പറഞ്ഞു, ലിംഗം സന്യാസ സന്യാസരഹിത ജ്ഞാനാത്മ ലഭ്യത. സന്യാസരഹിതമായ ജ്ഞാനത്തിൽ നിന്ന് പ്രാപിക്കാൻ സാധ്യമല്ല. കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം അത് എന്താണ്? ഈ നിഷ്ഠ ഉറപ്പിക്കുന്നു, ആത്മനിഷ്ഠ ഉറപ്പിക്കുന്നു. ഈ സന്യാസം അതിനുവേണ്ടിയുള്ളതാണ്, ആത്മനിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സന്യാസത്തിൽ വരുന്ന എല്ലാ അനുഷ്ഠാനങ്ങളും ആത്മനിഷ്ഠയ്ക്ക് വേണ്ടിയാണ്. ഏതേരുപായി ബല അപ്രമാദ സന്യാസ ജ്ഞാനീർയതത്തെ തത്പരഹസൻ പ്രയത്തത്തെ. സാമാന്യമായ ഒരു നിയമത്തെ കാണിക്കുകയാണ്. ഒരുവൻ ആത്മബോധത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, എങ്ങനെ? ബലം എന്റെ നൈരന്തര്യം, ബലം ഉള്ളവൻ വീഴ്ച വരുത്തുന്നു. ദൗർബല്യങ്ങളാണ് വീഴ്ചയ്ക്ക് കാരണം. അപ്പോൾ വീഴ്ച വരുത്തുന്നില്ല, അവൻ നിരന്തരം അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ബലം വേണം. ഒരു പ്രലോഭനങ്ങളും അവനെ ഇതിൽ നിന്നും മാറ്റുന്നില്ല. അപ്രമാദം, ഇപ്പോൾ അവൻ ആ വിവേകത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അവിവേകത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിയുന്നില്ല. എന്താണ് അവൻ്റെ സാധന? ശ്രവണ മനനങ്ങൾ തന്നെ. അത് വിട്ടിട്ട് മറ്റെന്തെങ്കിലും സാധനയാണെന്ന് ഭ്രമിച്ച് അതിൽ മുഴുകുന്നില്ല. അപ്രമാദത്തോടുകൂടി സാധനയെക്കുറിച്ചും സാധ്യത്തെക്കുറിച്ചും നിസ്സംശയമായി പ്രവർത്തിക്കുന്നു. ആ അത് സംശയം വരാൻ പാടില്ല. എന്താണ് താൻ അനുഷ്ഠിക്കേണ്ടത്? പ്രമാദമുള്ളവനാണെങ്കിൽ അതിൽ സംശയം തോന്നും. ഞാൻ ഈ ചെയ്യുന്നത് ശരിയോ? ഇതും മതിയോ? ഇതുകൊണ്ട് സാധിക്കേണ്ടത് സാധിക്കുമോ? ഇങ്ങനെ സംശയിക്കും. പ്രമാദം കൊണ്ട് വരുന്നതാണ് ഇത്. പോരാ, ഇനി ഇത് വിട്ടിട്ട് മറ്റെന്തെങ്കിലും ചെയ്യണം. കാരണം ഇത് ഇത്രയും ദിവസം ചെയ്തിട്ടും വിശേഷിച്ച് ഫലമൊന്നും കാണുന്നില്ല. അപ്പം മറ്റെന്തെങ്കിലും ചെയ്തു നോക്കാം. അത് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ അതിലും ഫലം കാണില്ല. മറ്റൊന്ന് ചെയ്തു നോക്കാം. പ്രമാദം കൊണ്ട് സംഭവിക്കുന്നതാണ്. അവർക്ക് തോന്നുന്നു ഇതെല്ലാം ഉപായം മറ്റുപായങ്ങളുണ്ട്, ഉപായത്തിൽ നിന്ന് ലാഭമില്ല, ലാഭമുള്ള മറ്റെന്തെങ്കിലും ഉപായം, ഒന്നിനെ വിട്ട് വേറൊന്നിലിങ്ങനെ പോകുന്നു. അത് പാടില്ല. അപ്രമാദം, പിന്നെ സന്യാസം. സന്യാസം ആത്മനിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള സന്യാസം, അതിനുവേണ്ടിയിട്ടുള്ള സന്യാസം. സന്യാസം എന്ന് പറയുന്ന ഒരു ജീവിത ശൈലിയായി സ്വീകരിക്കുന്നത് പലതിനും വേണ്ടിയായിരിക്കും, വിശേഷിച്ച് ഇന്നത്തെ കാലത്ത്. ഇവിടെ അതല്ല, ആത്മനിഷ്ഠയ്ക്ക് വേണ്ടി മാത്രം. ആ സന്യാസത്തിലെ സർവ കർമ്മങ്ങളും ആത്മനിഷ്ഠയ്ക്ക് വേണ്ടി നടത്തും. സന്യാസം ആത്മനിഷ്ഠയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ, സന്യാസത്തിൽ വരുന്ന കർമ്മങ്ങളോ, എന്തായാലും സന്യാസത്തിൽ കർമ്മങ്ങൾ വന്നാലും അതും ആത്മനിഷ്ഠയ്ക്ക് വേണ്ടിയല്ല. ആത്മനിഷ്ഠയ്ക്ക് ഉതകുന്ന കർമ്മങ്ങളെ പാടുള്ളൂ നടത്തും. അതെന്താ? അതിവിടെ പറഞ്ഞ സത്യാദി സാധനങ്ങൾക്ക് ചേരുന്ന പ്രവർത്തികൾ, അത്തരം കർമ്മങ്ങളെ പാടുള്ളൂ. സത്യം, ബ്രഹ്മചര്യം, ഇവിടെ തപസ്, ബലം, അപ്രമാദം, ഈ യോഗ്യതകളെല്ലാം നിലനിർത്താവുന്ന കർമ്മങ്ങളെ പാടുള്ളൂ. അതിന് വിരുദ്ധമായി വരുന്ന കർമ്മങ്ങൾ സന്യാസി പൂർണ്ണമായി ഉപേക്ഷിക്കണം. സത്യവും മറ്റും നിലനിർത്താൻ വയ്യാത്ത കർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ആ സന്യാസം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള സന്യാസം ഈ സാധനങ്ങളോട് ചേർന്ന് പോകുന്നു. ആ സന്യാസം പിന്നെ ഇതിനെല്ലാം ഉപരിയായി ജ്ഞാനം, വിവേകം, ശ്രവണ മനനങ്ങളിൽ നിന്നും ആത്മതത്വത്തെക്കുറിച്ചുള്ള ശരിയായ വിവേകം സമ്പാദിച്ചിരിക്കണം. സംശയരഹിതമായ ഭ്രമരഹിതമായ ജ്ഞാനം, ഇത്രയും കൊണ്ടൊരു യത്തത്തെ അവൻ പരിശ്രമിക്കുന്നു. എന്തിനുവേണ്ടി? ഈ അനാദി അനന്തമായിരിക്കുന്ന ഈ സംസാരത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടി. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ജോലി ചെയ്യേണ്ടി വരുന്നത്. തത്പരഹസൻ പ്രയത്നത്തെ, തത്പരനായി തന്നെ അതിൽ നിന്നൊരിക്കലും പിന്തിരിയാതെ പ്രവർത്തിക്കുന്നവൻ യസ്സു വിദ്വാൻ, അവനാണ് ഇവിടെ വിദ്വാൻ എന്ന് പറയുന്നത്. അവൻ്റെ കയ്യിൽ വിദ്യ ഉള്ളതുകൊണ്ട് വിവേകി, വിദ്യ പേരുള്ളവനാണ് വിദ്വാൻ. അവൻ ആത്മജ്ഞാനി തന്നെ പറയുന്നു ആത്മവിത്ത്. ആ ആത്മനിഷ്ഠയിലിരിക്കുന്നവൻ ആത്മജ്ഞാനിയാണ്, അതിന് സംശയമില്ല. ഇനി ആത്മനിഷ്ഠയ്ക്ക് അപ്പുറം അവൻ ആത്മജ്ഞാനിയാകുന്നു എന്നല്ല. ശ്രവണമനനങ്ങൾ, ബലം, അപ്രഭാതം, തപസ്, സന്യാസം, അതിലിരിക്കുന്നു ആത്മജ്ഞാനി തന്നെയാണ്. വിദുഷഃ ഏഷ ആത്മാവിശതേ സംവിശതി ബ്രഹ്മധാമ. ആത്മജ്ഞാനത്തിന്റെ ഫലമാണ് മോക്ഷം. ആത്മജ്ഞാനം കൊണ്ടായാൽ എന്ത് സംഭവിക്കുന്നു? അതിനാണ് മോക്ഷമെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ആത്മജ്ഞാനത്തിന്റെ ഫലമായി അയാൾ സർവബന്ധനത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു. അതാണ് ഈ ബ്രഹ്മധാമ സംപ്രവിശതി, അയാൾ ബ്രഹ്മധാമത്തിലേക്ക് പ്രവേശിക്കുന്നു. മോക്ഷ സാമ്രാജ്യം, അതിലേക്ക് അയാൾ പ്രവേശിക്കുന്നു എന്നർത്ഥം. ഏഷ ആത്മാ, അങ്ങനെയുള്ള ജിജ്ഞാസു ജീവൻ, മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ പരമമായ മുക്തിയെ പ്രാപിക്കുന്നു. ബ്രഹ്മജ്ഞാനം അതിന് ഹേതുവും ഈ നിഷ്ഠ, മോക്ഷം അതിൻ്റെ ഫലവുമാണ്. മഹാത്മാക്കൾ അങ്ങനെ മോക്ഷത്തെ ഭരിച്ചവരാണ്. നയമാത്മാ ബലഹീനേന ലഭ്യോ ജപ്രമാദാത്തപസോവാപ്യലിംഗാ കൃതാത്മാനോ വീതരാഗ പ്രശാന്താഹ തേ സർവഗം സർവദ പ്രാപ്യ ധീരാഹ യുക്താത്മാനഃ സർവമേവാവിശന്തി കഥം ബ്രഹ്മ സംവിശതേ ഇതി ഉച്യതേ. എങ്ങനെയാണ് മുക്തി, അത് വിശദീകരിക്കുന്നു. സംപ്രാപ്യ സം അവഗമ്യ ഏനം ആത്മാനം നിശ്ചയോ ദർശനവന്ത തേനേവ ജ്ഞാനേന തൃപ്ത എന്ന ബാഹ്യേന തൃപ്തി സാധനേന ശരീര ഉപചയകാരണേന. അപ്പൊ ആ മുക്തിയുടെ നില എന്താണെന്ന് പറയുന്നു. കാരണം മുക്തി ഒരു അജ്ഞന്റെ മനസ്സിന് വിഷയമല്ല, യുക്തിക്ക് കടന്നു കയറാൻ പറ്റാത്ത സ്ഥാനമാണ്. എന്നാലും എങ്ങനെയാണോ ആത്മാവ്, അത് മനസ്സിന് വിഷയമല്ലെങ്കിലും അതിനെ മനനം ചെയ്യും, അതിനെ മനനം ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ ആ പോരായ്മകളെല്ലാം അംഗീകരിച്ചാൽ തടസ്സമുണ്ട്. മനസ്സിൻ്റെ പോരായ്മകളെ മനസ്സിലാക്കിയാൽ മതി, മനസ്സിന് ഇത്രയേ കഴിയത്തുള്ളൂ. മനസ്സിൻ്റെ പൂർണ്ണതയല്ല ഉൾക്കൊള്ളുന്നത് എന്നറിഞ്ഞിട്ട് മനസ്സുകൊണ്ട് മനനം ചെയ്യുന്നു, മനസ്സിന് വിഷയമല്ലാത്തത്. അതുപോലെ തന്നെ മുക്തി. മുക്തി എന്ന് പറയുന്നത് ഒരുവന്റെ ഒരു ആദർശമാകണം, ഒരു ആശയമാകണമെങ്കിൽ അതിനൊരു രൂപം വേണം. അത് പൂർണ്ണമായി അറിഞ്ഞിട്ടല്ല, അതിനെക്കുറിച്ചൊരു ഏകദേശ രൂപം അതിവിടെ പറയുന്നു. അതിൻ്റെ ലക്ഷണം എന്താണ്? വിഷയോ ദർശനവന്ത, ഈ ജ്ഞാനമുള്ളവർ, തേനൈവ ജ്ഞാനേന തൃപ്ത, അതാണ് അതിൻ്റെ ഒരു ലക്ഷണം. അവർ സ്വയം തൃപ്തരായിരിക്കുന്നു, ബാഹ്യമായ തൃപ്തികളല്ല അവനെ തൃപ്തനാക്കുന്നത്. ബാഹ്യമായ ഒന്നിന് ആ ജ്ഞാനിയെ തൃപ്തനാക്കേണ്ട ആവശ്യമില്ല. ബാഹ്യമായ ഒന്നുകൊണ്ടും ഞാൻ തൃപ്തി ആഗ്രഹിക്കുന്നില്ല, അജ്ഞാനം തന്നെ തൃപ്തി. തൃപ്തി ആനന്ദമാണ്, ഇപ്പോൾ അജ്ഞാനം തന്നെ ആനന്ദം ആയിരിക്കുന്നു. അതുകൊണ്ട് സർവത്ര അലംബുദ്ധി മതി. നമ്മൾ സാധാരണ എന്തെങ്കിലും തൃപ്തി വരുമ്പോൾ പറയും മതി, ഏത് കാര്യത്തിലായി എന്നുവെച്ചാൽ തുടർന്ന് വേണ്ട, ഭക്ഷണം കഴിക്കുന്നു, വയറും നിറഞ്ഞു കഴിഞ്ഞാൽ പറയും മതി. അപ്പോൾ അപ്രവൃത്തി പിന്നെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിന് അലംബുദ്ധി എന്ന് പറയും. ആ അലംബുദ്ധിയിൽ, സ്വയം തൃപ്തിയിൽ നിന്ന് വരുന്ന അലംബുദ്ധിയിൽ ബാക്കി ഒന്നും പിന്നെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. സഹജമായി സംഭവിക്കുന്നതല്ലാതെ അതാണ് കർമ്മത്യാഗം എന്ന് പറയുന്നു. ആ തൃപ്തിയിൽ നിന്ന് വരുന്ന കർമ്മത്യാഗം. ഇവിടെ പ്രത്യേകിച്ച് അഹംബോധത്തോടുകൂടി, കടുത്തെടുത്ത ബുദ്ധിയോടുകൂടി ഒരു കർമ്മത്തെ ഏറ്റെടുത്ത് ഏതെങ്കിലും ഒന്നിനെ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അവൻ തൃപ്തനായിരിക്കുന്നു. പിന്നെ നടക്കുന്നതോ അതെല്ലാം തന്റെ പ്രാരബ്ധമനുസരിച്ച്, അത് തന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല. തൃപ്തി ജ്ഞാനത്തിൽ നിന്ന് തന്നെ നേടിക്കഴിഞ്ഞു. കാരണം ജ്ഞാനം സ്വയം തൃപ്തിയുടെ രൂപമാണ്, ആനന്ദരൂപമാണ്. മറ്റുള്ള തൃപ്തികൾ ബാഹ്യമാണ്. എന്തെങ്കിലും ഒന്ന് നേടുമ്പോൾ മനസ്സിന് വരുന്ന താൽക്കാലികമായ ആനന്ദം, അതാണ് തൃപ്തി. അതല്ല എന്നർത്ഥം. ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവനും തൃപ്തി അടയേണ്ട അനേക വിഷയങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങളും അവനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. ഇതെല്ലാം ഒരു തത്വജ്ഞാനിയെ പ്രാപിക്കുമ്പോൾ അയാളുടെ നിത്യതൃപ്തിയിൽ ഇതെല്ലാം വിലയും പ്രാപിക്കുന്നു. അവൻ്റെ ഉള്ളിലേക്ക് മറ്റ് തൃപ്തികൾ കടന്നു ചെന്നു കഴിഞ്ഞാൽ അതവന് വിശേഷിച്ചൊരു തൃപ്തിയെ കൊടുക്കുന്നില്ല. അതൃപ്തനായ ഒരുവന്റെ ഉള്ളിലേക്ക് ഒരു തൃപ്തി ചെന്നു കഴിഞ്ഞാൽ ഉടനെ അത് അവന് സന്തോഷത്തെ കൊടുക്കും. അവനത് സന്തോഷി അവൻ ദേഹാത്മബുദ്ധിയും അതിനെ തുടർന്ന് വരുന്ന സന്തോഷവും അതിനകത്ത് ആ തൃപ്തി നശിക്കും. വീണ്ടും അവൻ അതൃപ്തനാണ്. ഇവിടെ അങ്ങനെയല്ല, ജ്ഞാനതൃപ്തിയിൽ അവൻ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അവനിലേക്ക് കടന്നു വരുന്ന മറ്റ് തൃപ്തികൾ തുച്ഛമായ വിഷയങ്ങളിൽ നിന്ന് വിഷയാനുഭവത്തിൽ നിന്ന് കടന്നു വരുന്ന ആ തൃപ്തികൾ തദ്വത്പമായം പ്രവിശന്തി സവേഗിരിയിൽ പറയും. അതിനോട് ഏകീഭവിക്കുന്നു. ഏകീഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചെറിയ തൃപ്തികൾക്ക് അവിടെ അജ്ഞൻ സംഭവിക്കുന്നത് പോലെ അത് അഹന്ത അതിനോട് താതാത്മ്യപ്പെട്ട് ഞാൻ സുഖിയാണ് എന്നുള്ള വിശേഷ അനുഭവം ഉണ്ടാകുന്നുണ്ടോ?